2020 നവംബർ 12 വ്യാഴാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് കല്ലും നെല്ലും പങ്ക്തിയിൽ ഇന്ദ്രബാബു എഴുതുന്നു. കടങ്കഥയാവുന്ന സുതാര്യത, ഭീതി പടരുന്ന കാലം, തൊട്ടയൽപ്പക്കത്തുനിന്ന് ഗുഡ് മോർണിംഗ് കേൾക്കേണ്ടി വരാത്ത മനോഹരമായ ജീവിതം എന്ന് ഇരവിമംഗലം ഗ്രാമത്തെക്കുറിച്ച് സുകുമാർ അഴീക്കോട് എഴുതിയിട്ടുണ്ട്. സ്നേഹവും സൌഹൃദവും ബന്ധങ്ങളുമെല്ലാം അർത്ഥശൂന്യമായ പ്രഹസനമായി തീരുന്നതിനെക്കുറിച്ചാണ് അഴീക്കോടിന്റെ ആത്മകഥയിലെ ഈ പരാമർശം. ആത്മാർത്ഥത മാത്രമല്ല, സുതാര്യതയും കടങ്കഥയാവുന്ന കാലമാണിത്. വായുമണ്ഡലത്തിലൂടെ ഭൂമിയെ വിമാനമാർഗം ഒന്ന് ചുറ്റിവരാൻ 45 മണിക്കൂർ മതിയാവും. 1959 മനുഷ്യനിർമ്മിത പേടകം ചന്ദ്രനിൽ ആദ്യം എത്തിയത് 34 മണിക്കൂർ കൊണ്ടാണ്. മനുഷ്യരുമായി പോയപ്പോൾ 4 ദിവസവും 6 മണിക്കൂറും വേണ്ടിവന്നു. എന്നാൽ ഒരു മനുഷ്യനിൽ നിന്ന് തൊട്ടടുത്തുള്ള മറ്റൊരു മനുഷ്യനിലേക്കെത്താൻ എത്ര മണിക്കൂർ വേണ്ടിവരുമെന്ന് നിശ്ചയമില്ല. ആയുസ്സുകൾ പിന്നിട്ടാലും എത്തിക്കൊള്ളണമെന്നുമില്ല. അതാണ് സുതാര്യതയില്ലായ്മ ചൊരിയുന്ന ഇരുട്ടിന്റെ ആഴം. ഉളുപ്പ് എന്നൊരു വാക്ക് മലയാളത്തിലുണ്ട്. പകരം വയ്ക്കാനില്ലാത്ത വാക്കാണത്. ലോകത്തിലെ മറ്റേതെങ്കിലും ഭാഷയിൽ അതിന് തുല്യമായ വാക്കുണ്ടോയെന്ന് അറിയില്ല, ഉണ്ടാവാനിടയില്ല. കാരണം അതൊരു സാംസ്കാരിക പദമാണ്. അത് ലെവലേശമില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന നേതാക്കളെയും അധികാരികളെയും കാണുമ്പോൾ സാമാന്യമര്യാദ രക്തത്തിലോടുന്ന ഏതൊരാൾക്കും അലർജിയുണ്ടാവും. സഖാവ് പി കൃഷ്ണപിള്ളയുടെയും AKGയുടെയും EMSന്റെയും അച്യുതമേനോന്റെയും KR ഗൌരിയമ്മയുടെയും VS അച്യുതാനന്ദന്റെയുമെല്ലാം ജീവിതം വെയിലത്തുവച്ച പുന്നല് പോലെ സുതാര്യമായിരുന്നു. ആർ ശങ്കർ, പട്ടം താണുപിള്ള, AK ആന്റണി, ഒ രാജഗോപാൽ തുടങ്ങിയവരുടെ ജീവിതവും കൺമുന്നിൽ കാണാം. പുതിയ കാലത്തെ നയിക്കുന്ന നേതാക്കളിൽ എത്ര പേരുടെ ജീവിതം സുതാര്യമാണെന്ന് ആലോചിച്ചു നോക്കാം. സാമാന്യബോധമുള്ള ഏതൊരാൾക്കും പേടി തോന്നും. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ട്രംപിന്റെ ജീവിതത്തിന് പോലും കുറെ സുതാര്യതയുണ്ട്. അത്ര പോലുമില്ലാത്ത രാഷ്ട്രീയ നേതാക്കളും സാഹിത്യകാരന്മാരുമാണ് നമ്മെ നയിക്കാൻ ഒരുമ്പെട്ട് നിൽക്കുന്നത്. CVയുടെ ഒരു കഥാപാത്രമായ ഭ്രാന്തൻ ചാന്നാൻ പറയും പോലെ, അടിയൻ ലച്ചിപ്പോം അഥവാ ഞാൻ രക്ഷിക്കാം എന്ന് പറയാൻ പോലും ആരുമില്ലാത്ത കാലം. 10 പതിറ്റാണ്ടുകൾക്ക് മുൻപ് നോവലിസ്റ്റ് C രാധാകൃഷ്ണൻ പറഞ്ഞത് ഓർമ്മ വരുന്നു. അന്ന് ഇതെഴുതുന്നയാൾ പ്രീഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു. ശിവഗിരിയിലെ തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള സാഹിത്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു C രാധാകൃഷ്ണൻ. ഭൂഖണ്ഡങ്ങളെല്ലാം അടുക്കുകയും മനുഷ്യർ ഭൂഖണ്ഡങ്ങളെക്കാൾ അകലുകയും ചെയ്യുന്ന സ്ഥിതിയെക്കുറിച്ചായിരുന്നു അദ്ദേഹം അന്ന് സംസാരിച്ചത്. ദശാബ്ദങ്ങൾക്ക് ശേഷം ഇതെഴുതുമ്പോൾ ഭയചകിതൻ മാത്രമല്ല ആശങ്കിതനുമാണ് ഇതെഴുതുന്നയാൾ. ഒട്ടും സുതാര്യമല്ലാതായി തീർന്ന ഒരു കാലം ആരെയാണ് വിശ്വസിക്കേണ്ടത്? ആരാണ് നയിക്കേണ്ടത്? ആരാണ് നമ്മെ ഭരിക്കേണ്ടത്? ഒന്നിനും ഉത്തരമില്ല. നയിക്കേണ്ടവരും ഭരിക്കേണ്ടവരും പഠിപ്പിക്കേണ്ടവരുമെല്ലാം വഴിപിഴയ്ക്കുന്നു. തകഴിയുടെയും ബഷീറിന്റെയും P കേശവദേവിന്റെയും പൊൻകുന്നം വർക്കിയുടെയും ജീവിതം മാത്രമല്ല CV രാമൻപിള്ളയുടെ ജീവിതവും സുപരിചിതമായിരുന്നു അതത് തലമുറയിലെ ജനങ്ങൾക്ക്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെയും മാധവിക്കുട്ടിയുടെയും ദിനചര്യകൾ പോലും സുപരിചിതമായിരുന്നു മലയാളികൾക്ക്. ആശ്രമജീവിതം നയിച്ചിട്ടുള്ള OV വിജയന്റെ ജീവിതവും നമുക്കെല്ലാം അറിയാം. പ്രകൃതിസ്നേഹിയായ സുഗതകുമാരിയുടെയും ധിക്കാരിയായ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെയും മദ്യലഹരിയിൽ തെരുവിൽ അലഞ്ഞ A അയ്യപ്പന്റെയും ജീവിതം നമുക്ക് സുപരിചിതം. കാക്കനാടന്റെയും സാഹിത്യ അക്കാദമി മുൻ പ്രസിഡന്റ് പെരുമ്പടവം ശ്രീധരന്റെയും ജീവിതവും കൺമുന്നിൽ തെളിഞ്ഞുകാണാം. എന്നാൽ ഇവരൊന്നുമല്ല മലയാള സാഹിത്യത്തെയും സാംസ്കാരിക ജീവിതത്തെയും പ്രതിനിധീകരിക്കുന്ന വക്താക്കൾ. ഇതിനെല്ലാമിടയിൽ ചില എഴുത്തുകാരുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ജ്ഞാനപീഠവുമൊക്കെ നിർണയിക്കാൻ പങ്കുവഹിക്കുന്നവരും നിരന്തരം ഭരണതലങ്ങളിൽ അഭിരമിക്കുന്നവരുമാണ് അവരിൽ ഏറെയും. അവരുടെ എഴുത്തുപോലെ തന്നെ അവരുടെ ജീവിതവും എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ. രാഷ്ട്രീയ ജീവിതത്തിലും ഈ പൊള്ളുന്ന സത്യം കാണാൻ കഴിയും. കനകവും ലഹരിയും ഡോളറും സോളാറുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണങ്ങളും അനുബന്ധ നാടകങ്ങളും പാവം മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയേറെ തൊലിക്കട്ടിയുള്ള മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ലോകചരിത്രത്തിൽ ഉണ്ടാകാൻ ഇടയില്ല. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി ആകൃതിയില്ലാത്തതും ശൂന്യവുമായിരുന്നു. ഇരുട്ട് ആഴത്തിനുമേൽ പരന്നിരുന്നു. ദൈവചൈതന്യം ജലോപരിതലത്തിൽ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം അരുളിച്ചെയ്തു, വെളിച്ചം ഉണ്ടാകട്ടെ. വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചത്തെ ഇരുട്ടിൽ നിന്ന് വേർതിരിച്ചു. വെളിച്ചത്തിന് പകലെന്നും ഇരുട്ടിന് രാത്രിയെന്നും ദൈവം പേരുവിളിച്ചു. സന്ധ്യയായി, ഉഷസായി, ഒന്നാം ദിവസം. ഭൂമിയുടെ ഉത്പത്തിയെക്കുറിച്ച് ബൈബിൾ പഴയ നിയമത്തിൽ ഇത് വായിക്കുമ്പോൾ മറന്നുപോകാൻ പാടില്ലാത്ത ഒരു ശാസ്ത്ര സത്യമുണ്ട്. ആഴത്തിനുമേൽ ഇരുൾ മൂടിയതായിരുന്നു ഈ ഭൂമിയെന്ന്. അതിനെ വെളിച്ചമുള്ളതാക്കാനാണ് ദൈവവും മനുഷ്യരും നിരന്തരം ശ്രമിച്ചു പോന്നത്. എന്നാൽ വെളിച്ചം ദുഃഖമാണെന്നും തമസാണ് സുഖപ്രദമെന്നും മഹാകവി അക്കിത്തത്തിന് പറയേണ്ടി വന്ന കാലത്തിന്റെ തുടർച്ചയിലാണ് നാം ജീവിക്കുന്നത്. വെളിച്ചം സുതാര്യതയുടെ പ്രതിരൂപമാണ്. ഭൂമിദേവിക്ക് അവിഹിത ബന്ധത്തിൽ പിറന്ന നരകാസുരൻ ഭൂമിക്ക് മാത്രമല്ല സ്വർഗത്തിനും പാതാളത്തിനും കൂടി ശല്യമായപ്പോൾ മഹാവിഷ്ണുവും ഇന്ദ്രനും ഗരുഡനും ചേർന്ന് നരകാസുരനെ നിഗ്രഹിച്ചതിന്റെ ആഹ്ലാദം പങ്കിടുന്ന ആഘോഷമാണ് ദീപാവലി. രാവണ നിഗ്രഹത്തിനു ശേഷം സീതാസമേതനായി അയോധ്യയിലെത്തിയ ശ്രീരാമന് പട്ടാഭിഷേകം നടത്തിയതിന്റെ ഓർമ്മയ്ക്കായാണ് ദീപാവലി ആഘോഷമെന്നും ഐതിഹ്യം ഉണ്ട്. ഇന്ത്യയിൽ പലയിടത്തും വേറെ ഐതിഹ്യങ്ങളും പ്രചാരത്തിലുണ്ട്. അവയെല്ലാം വിരൽ ചൂണ്ടുന്നത് ഇരുട്ടിനെ ഉന്മൂലനം ചെയ്ത് വെളിച്ചം പ്രസരിപ്പിക്കുന്ന പുണ്യത്തിലേക്ക് തന്നെ. സമൂഹത്തിന് ദോഷം വരുത്തുന്ന കാര്യങ്ങൾ ഒളിവിൽ ചെയ്യുക, അതിന് കൃത്യമായ സ്വകാര്യ താൽപര്യം ഉണ്ടായിരിക്കുക, അതെല്ലാം മറച്ചുവെച്ച് ഞാൻ നിലാവാണെന്ന് സമൂഹത്തിനു മുന്നിൽ നടിക്കുക, അതിനെയാണ് സുതാര്യതയില്ലായ്മ എന്ന് പറയേണ്ടി വരുന്നത്. അത് പൌരന്റെ നിയമാനുസൃതമായ സ്വകാര്യതയുമായി ബന്ധപ്പെട്ടതല്ല. ഏതൊരു ജീവജാലത്തിനും പരമാണുവിനും അതിന്റെ സ്വകാര്യത ഉണ്ടാവും. സ്വകാര്യതയുള്ളതുകൊണ്ടാണ് പരമാണു പരമാണുവായി നിലനിൽക്കുന്നതും മനുഷ്യൻ വ്യക്തിത്വമുള്ളവനായി മാറുന്നതും. നമ്മുടെ കാലത്ത് ഇതല്ല സംഭവിക്കുന്നത്. സമൂഹമധ്യത്തിൽ നിന്നുകൊണ്ട് ഒളിവ് ജീവിതം നയിക്കുന്നവരാണ് നമ്മെ നയിക്കാൻ ഒരുമ്പെടുന്നത്. അതാണ് പുതിയ കാലം നേരിടുന്ന ദുര്യോഗം. മതാതീതമായി തന്നെ നല്ല കാര്യങ്ങൾക്കെല്ലാം ദീപം തെളിയിക്കുക എന്ന ചടങ്ങുണ്ട്. പുറത്ത് കൊളുത്തിയ വെളിച്ചം ഉള്ളിലും നിറയട്ടെ എന്നാണ് പ്രാർത്ഥന. വീണ്ടും ഒരു ദീപാവലി എത്തുകയാണ്. ഇരുട്ടിനെ അകറ്റി അഥവാ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തെ വേർതിരിച്ചെടുക്കുന്ന ആഘോഷമാണത്. നവംബർ 14 ഇക്കൊല്ലം ദീപാവലി. അല്ലാഹു നൂറുസമാവാത്തി വൽ അർദ്, അല്ലാഹു സ്വർഗത്തിന്റെയും ഭൂമിയുടെയും വെളിച്ചമാകുന്നു എന്നാണ് ഖുർആനിൽ പറയുന്നത്. ആ വെളിച്ചം തന്നെയാണ് ദീപാവലി നാളിലും നിറയുന്നത്. ദൈവം മനുഷ്യമാനസങ്ങളിൽ ദീപം കൊളുത്തുകയാണ്. അത് പുറത്തെടുത്ത് കെടാതെ മറ്റുള്ളവർക്കും വഴികാട്ടുകയാണ് മാനവ ദൌത്യം. അങ്ങനെ ഒരു കാലം വന്നാൽ വെളിച്ചം ദുഃഖമാണുണ്ണി എന്ന് വിലപിക്കേണ്ടി വരില്ല.